അശിഷ്യ പ്രിയപ്പെട്ടു, അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആജ്ഞം കാട്ടി ഉമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കിക്കളവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറെത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലേക്ക് അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ച മോളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തെന്ന് വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട്. മറിയമ്മ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിന് അവൻ കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവൾ ആസ്ഥാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞ അവൾക്ക് ഇത് 6-ാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സഖരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ്, എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ടുതുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചതിന് നിവൃത്തിയാവുണ്ടാകും എന്ന് വിരിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറകളും ഇരിക്കുന്നു. ഞാൻ തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവികാരത്തിൽ അഹങ്കാരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു, വിശദ്ധരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ വികാസന്മാരതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവളൊരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8-ാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യാൻ വന്നു. അപ്പന്റെ പേർ പോലെ അവന് സെസരിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അമ്മോട്, നിന്റെ ചാർച്ചക്കാരിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് അങ്ങേം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക ചോദിച്ചു. അവന്റെ പേര് യോഹന്നാൻ എന്നെഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. ഹിഗുദമലനാട്ടിലെങ്ങും ഈ വർത്തമ വാർത്തകളൊക്കെയും പറന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ടവൻ,
അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്നും നമ്മെ പഴിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടകുമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ മുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഒത്തുകൊണ്ടുമാകുന്നു. നീയോ ബൈബലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിനെ തന്നെ താൻ കാണിക്കും. നാൾവരെ മരുഭൂമിയിൽ ആയിരുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർ വഴി ചാർത്തണം എന്ന് ഔഗുസ്തസോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കൊറേനിയസ് സുറിയനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറെത്ത് എന്ന പട്ടണം വിട്ടു യഹൂദ്യയിൽ ബേദലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകൊണ്ട് പശുത്തൊഴുത്തിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തിടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽകാത്ത് വേളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയവരസരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തി. അത്യുന്നതങ്ങളിലെയും ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സന്ദർശനത്തിന് പോയ സ്വർഗത്തിൽ പോയ ശേഷം അടിയന്മാർ നാം ബേദലഹോമോളൻസ് എന്ന കർത്താവ് നമ്മോട് അറിയിച്ച് ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ശേഷം ഈ പൈതലിനെ തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഈടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പൂഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിച്ഛേദന കഴിപ്പാനുള്ള എട്ടാം ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിപ്പിക്കുന്നു. മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന പേർ വിളിച്ചു. മോശയുടെ നയപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞുലയാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാന് ഒരു ഈണകുറുപ്രാവിനെയോ രണ്ട് പ്രാവിന് കുഞ്ഞിനെയോ കർത്താവിന്റെ നയപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ ആ കഴിപ്പാനും അവർ അവന് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പോമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന്റെ ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിലേന്തിയ ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു.
ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പ് ഈ ഒരുക്കിയിരിക്കുന്നതിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവനെ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട് അനേകരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങൾ വെളിപ്പെടുത്തേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീക്ഷയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിലെ അനുവേലിന്റെ മകളായ അന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച 84 സംവത്സരം വിധവയും വളരെ വയസ്സേർന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളുടെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അവൾ അടുത്തു എന്ന ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പ് കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, കർത്താവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിലും യെരൂശലേം പെസഹാ തന്നെ യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ ശേഷം മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരും അറിഞ്ഞില്ല. സഹയാത്രികാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരിഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചും കൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശക്കാരന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു തീർത്തത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവർ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. തിബരിയസ് കൈസറുടെ വാഴ്ചയുടെ 15-ആം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദന്റെ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിൽ അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുലിയ പ്രഖോനിയത്തെ ദേശത്തിലും ലൂസന്യാസ് അബിലേനിയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാപ്പാവും മഹോപുരോഹിതന്മാരായും ഇരിക്കുന്ന കാലം സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് കർത്താവിന്റെ വഴി ഒരുക്കുവീൻ, അവന്റെ പാദം നിരപ്പാക്കുവീൻ, എല്ലാ താഴ്വരയും നികർന്നു വരും, എല്ലാ മലയും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായതും നിരന്ന വഴിയുമായി തീരും, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതാർ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരവനോട് ചോദിച്ചു. അതിനെ അവൻ, 2 വസ്ത്രമുള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരുവോ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും തിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനം അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരെയും വില കടം ചെയ്യാതെയും ശരിയായൊന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വിളിപ്പിയെന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തുനിന്നു. അവൻ ക്രിസ്തു എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വറയിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റമിടിപ്പാക്കി കോതമ്പ് കളപ്പുരവിൽ കൂട്ടി വയ്ക്കും, പതിർക്കെടാത്ത തീയിലിട്ട് ചുറ്റിത്തളയുകയും ചെയ്യും. മറ്റു പലരും അവൻ പ്രബോധിച്ചുകൊണ്ടിരുന്ന ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുവാൻ അതെല്ലാം ചെയ്തു, കൂടാതെ അവനെ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. യേശുവിനെ തന്റെ പ്രവൃത്തി താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്ഥാത്തിന്റെ മകൻ, മത്ഥാത്ത് ലേവിയുടെ മകൻ, ലേവി മൽക്കിയുടെ മകൻ, മൽക്കി എന്നായിയുടെ മകൻ, എന്നായി യോസഫിന്റെ മകൻ, യോസഫ് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹൂമിന്റെ മകൻ, നാഹൂം യെസ്ലിയുടെ മകൻ, യെസ്ലി നഗായിയുടെ മകൻ, നഗായി മായാത്തിന്റെ മകൻ, മായാത്ത് മത്തഥ്യോസിന്റെ മകൻ, മത്തഥ്യോസ് ചെമയുടെ മകൻ, ചെമയി യോസഫിന്റെ മകൻ, യോസഫ് യോദയുടെ മകൻ, യോദ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേസയുടെ മകൻ, രേസ സരോബാബേലിന്റെ മകൻ, സരോബാബേൽ സലതിയേലിന്റെ മകൻ, സലതിയേൽ നേരിയുടെ മകൻ, നേരി മൽക്കിയുടെ മകൻ, മൽക്കി അദ്ദിയുടെ മകൻ, അദ്ദി കോസാമിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏലിന്റെ മകൻ, ഏർ യേശുവിന്റെ മകൻ, യേശുവിന്റെ മകൻ, യോശു എലിയേസറിന്റെ മകൻ, എലിയേസർ യോരീമിന്റെ മകൻ, യോരീം മത്ഥാത്തിന്റെ മകൻ, മത്ഥാത്ത് ലേവിയുടെ മകൻ, ലേവി ശിമിയോന്റെ മകൻ, ശിമിയോൻ യഹൂദയുടെ മകൻ, യഹൂദ യോസഫിന്റെ മകൻ, യോസഫ് യോനാമിന്റെ മകൻ, യോനാം എല്യാക്കാമിന്റെ മകൻ, എല്യാക്കീം മില്യാവിന്റെ മകൻ, മില്യാവ് മെന്നയുടെ മകൻ, മെന്ന മത്തയുടെ മകൻ, മത്തഥ്യയുടെ മകൻ, മത്തഥ്യ നാഥാന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇശായിയുടെ മകൻ, ഇശായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവാസിന്റെ മകൻ, ബോവാസ് സൽമോന്റെ മകൻ, സൽമോൻ നഹശോന്റെ മകൻ, നഹശോൻ അമ്മീനാദാബിന്റെ മകൻ, അമ്മീനാദാബ് ആരാമിന്റെ മകൻ, ആരാം എസ്രോന്റെ മകൻ, എസ്രോൻ പാരസിന്റെ മകൻ, പാരസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസഹാക്കിന്റെ മകൻ, ഇസഹാക്ക് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തെരഹിന്റെ മകൻ, തെരഹ് നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഗിന്റെ മകൻ, സെരൂഗ് രഘുവിന്റെ മകൻ, രഘു ഫാലേഗിന്റെ മകൻ, ഫാലേഗ് എബേറിന്റെ മകൻ, എബേർ ശലോമ സലാമിന്റെ മകൻ, സലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫക്സാദ് ഷേരിന്റെ മകൻ, ഷേം നോഹിയുടെ മകൻ, നോഹ ലാമോക്കിന്റെ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെതുശലയുടെ മകൻ, മെതുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരീദിന്റെ മകൻ, യാരീദ് മെലല്ലേലിന്റെ മകൻ, മെലല്ലേൽ കൈന്റെ മകൻ, കൈനാൻ യേശോനിന്റെ മകൻ, ഏനോഷ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. യേശു പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചവനെ 40 സംവത്സരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. അപ്പോൾ പിശാചവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന് മഹത്വവും നിനക്ക് തരാം, അത് എങ്കിലേൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. പറഞ്ഞു യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്നും താഴോട്ട് ചാടുക, നിന്നെ കാപ്പാനവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നാണ് അവളി ചെയ്തിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികഞ്ഞ ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ സ്മൃതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പറഞ്ഞു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന് നസറത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് പണ്ഡിതനും കുള്ളന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണാവെങ്കിൽ പതിഞ്ഞിരുന്നു. അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തെരുവഴിച്ച് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു, ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴിഞ്ചൊല്ലും കപ്പർനോഹമിൽ ഉണ്ടായി, കേട്ടതെല്ലാം ഈ നാ നിന്റെ ഹൃദയത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകനും ഹൃദയത്തിൽ സമ്മതനല്ല ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എലിയാവിന്റെ കാലത്ത് ആകാശം മൂവാണ്ട് ആറുമാസം നിറഞ്ഞിട്ട് ദേശത്തെ എങ്ങും മഹാക്ഷാമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാറുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സെരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് എലിയാവിനെ അയച്ചിട്ടില്ല. അവണ്ണം എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സൂര്യക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ സ്ഥാപിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കപ്പർനഹുമിൽ ചെന്നു ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസറായനായ യേശുവെ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ, നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നുറക്കം നിലവിളിച്ചു മിണ്ടരു, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ തള്ളിയിട്ടിട്ട് ഒന്നും കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. വചനമെന്ത് അധികാരത്തോടും ശക്തിയോടും കൂടി അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടുമൊക്കെയും പറഞ്ഞു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മ അയ്യമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കാൻ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉണ്ണെഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാ വ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തന്റെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുകൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തെളിഞ്ഞ് അവനെ അരികെ തന്നു. തങ്ങളെ വിട്ട് പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട് ഞാൻ മറ്റുള്ളവരുടെ പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പടികളിൽ പ്രസംഗിച്ചു പോന്നു. അവൻ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവോചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ തുടങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകളിൽ ശിമോൻ ഉള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനുള്ള വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവൻ മറ്റേ പടകിലുമുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറോളം നിറച്ചു. ശിമോൻ പത്രോസ് അവ കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ അക്കോബ, യോഹന്നാൻ എന്ന സബദി മക്കൾ കുമാവണ്ണം തന്നെ, യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്ക് അടുപ്പിച്ചു വിട്ടു. സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അവനെ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കമന്ന് വീണ് കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കഴിഞ്ഞിട്ട് അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട് ഇതാരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശം കൽപ്പിച്ചത് പോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുകയെന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരും വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച് ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തും കൊണ്ടുവന്നു. അവനെ അകത്തുകൊണ്ടിരുന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അതിനെ അകത്തുകൊണ്ടു ചെല്ലുവാൻ വഴി കണ്ടുന്നില്ല. കാണാഞ്ഞിട്ട പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയുടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി. യേശു അവരോട് നിങ്ങളുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കേണ്ടത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക അവൻ എഴുന്നേറ്റ് അനുസരണ കിടക്കയെടുത്ത് ദൈവത്തെ മൂർത്തീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി. ഇന്ന് നാം അപൂർവകാരികളെ കണ്ടു എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ചുങ്കക്കാരന്റെ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ടെഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്ന് ഒരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ നിന്ന് കുടിക്കുന്നത് എന്തെന്ന് പറഞ്ഞു പെറുപുറത്തു. യേശു അവരോട്, ഇനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു. പരിശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോൾമക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? അവളെ അവരെ വിട്ടുപിരിയുന്ന കാലം വരും നന്നാ പറഞ്ഞു. ആ കാലത്ത് അവർ വസിക്കും എന്ന് പറഞ്ഞു. ദൈവമേശുദേനക്ക് യോഗ്യമാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മുതലേക്കും തന്നെ ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുവസ്തുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ജനന പെരുന്നാളിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിവസങ്ങളിൽ ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവശബ്ദം കേട്ട് നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ മെച്ചമാക്കാനും ഒക്കെ തന്ന കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രതികൂല സാഹചര്യങ്ങളിൽ ശാന്തമായി നമ്മുടെ മനസ്സിനെ കുറെ കൂടെ ആത്മീയ ഊർജം ലഭ്യമാകത്തക്കവണ്ണം ഈ നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടും താഴ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇതിനെ നേതൃത്വം നൽകിയിരുന്ന പിതാക്കന്മാരെ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ വന്നിയ വാമനച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിന് ഭാഗമാകുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നമായിരിക്കുന്ന സ്ഥലത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാ ദൈവകൃപയും കരുണയും നമുക്ക് ലഭ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 166-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 166-ാമത്തെ ഗീതം ദൈവം ഭാഗ്യം നമുക്ക് സമർപ്പിക്കാം.
ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങീടാ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നീരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുമ്പേ പോയ ഭയമെവിടെ ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. വാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചോളെ, ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരകലമായ കർത്താവ് യേശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മൂർത്തി മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ വേണ്ട സമയത്തും പ്രേക്ഷിച്ചുകൊള്ളണമേ ആമീൻ.
മറിക്കുമോ സകലത ഭംഗിയിൽ ഉൾക്കൊള്ളുന്നതിനാ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനയിൽ അങ്ങേ തേടുന്നു. കാലം മാറുന്നതനുസരിച്ച് കുറയുകയോ പുതുക ചുരുങ്ങുകയോ ചെയ്യാത്ത സമ്പത്താകുന്നു അവിടുന്ന്. തന്മൂലം അവിടുന്ന് ഞങ്ങളെ സമൃദ്ധരാക്കണമേ. അവിടുത്തെ സ്നേഹോഷ്മമായ ദയാലത്വം ഞങ്ങളുടെ സഹായത്തിന് എത്തിച്ചേരട്ടെ. അവിടുത്തെ കൃപ ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ഞങ്ങളുടെ വ്രണങ്ങളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ വേണ്ട ഔഷധം അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ഞങ്ങൾ അങ്ങേ അന്വേഷിച്ചേ മതിയാവൂ. അങ്ങേയല്ലാതെ മറ്റൊന്നിനെ ഞങ്ങൾ അന്വേഷിച്ചാൽ ഇനി നടന്നുകൂടാ. കാരണം അങ്ങേ തേടുന്നവർ മറ്റെല്ലാം തന്നെ അങ്ങേൽ കണ്ടെത്തുന്നു. ആവശ്യക്കാർക്ക് ധനവും ദുഃഖിതർക്ക് ഹൃദയ നിർവിശേഷമായ ആനന്ദവും മുറിവേറ്റവർക്കെല്ലാം പുനരുത്ഥാനവും വിലപിക്കുന്നവർക്കെല്ലാം സാന്ത്വനവും രോഗികൾക്ക് സൗഖ്യവും അങ്ങേയിൽ നിന്നും ലഭ്യമാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. അങ്ങേത്തിന് ഞങ്ങൾക്ക് നൽകിയാലും അങ്ങയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. മറ്റു സകലത്തിനെയും ഉപേക്ഷിച്ച് അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചാലും അപ്പോൾ സകലതും ഞങ്ങളുടേതായിത്തീരും. കർത്താവെ ഞങ്ങൾ അങ്ങയുടെ വകയായിത്തീരുന്നതിനെ അനുവദിക്കണമേ. അവിടുത്തെ സ്നേഹോഷ്മമായ കാരുണ്യത്തിന് വിധേയമായി അവിടുത്തെ ഞങ്ങളെ തന്നെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ വ്രണങ്ങൾ സുഖപ്പെടുത്തുവാൻ അവിടുത്തെ നീതിനിഷ്ഠാനമായ പിതാവ് അങ്ങേ ഞങ്ങൾക്കായി നൽകിയല്ലോ. അവിടുത്തെ പിതാവ് ഉന്നയിച്ച ശക്തി അനുസരിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. ഞങ്ങളുടെ തന്നെ ഹൃദയാനുസരണം അവിടുന്ന് ഞങ്ങളുടേതാണ്. ഇമ്മാനുവേല് അവിടുന്ന് ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ കർത്താവായ അവിടുന്ന് ഞങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യണമേ. ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി എന്ന് വന്ന പിതാവ് ഞങ്ങളുടെ ദൈവമേ, ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും അവിടുന്ന് സ്വീകരിച്ചാലും പാപികളുടെ കണ്ണ് നീ സ്വീകരിക്കണമേ. കുറ്റവാളികളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ ഹിതാനുസരണം തന്നെ അവിടുന്ന് ഞങ്ങളോട് സംയോജിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥനായിരിക്കണമേ. അതിനെ അവിടുത്തെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശാന്തി നമസ്കാരിക്കണമേ. ആയത് ഞങ്ങൾക്ക് വേണ്ടി ജടാകരണം ചെയ്ത പുത്രന്റെയും പരിശുദ്ധനായ പിതാവിന്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. ഹലോ,
രാജേഷ് അച്ഛന്റെ ലൈൻ കട്ടായിപ്പോയോ?
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ അച്ഛാ? സോറി, കേൾക്കുന്നുണ്ടോ?
കേൾക്കാം,
കേൾക്കാവോ? ഓക്കെ, ഇപ്പൊ സോറി, എന്റെ മ്യൂട്ടായിപ്പോ ഇടയ്ക്ക്. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ഏറ്റവും സന്തോഷകരമായ ഒരു പെരുന്നാളിന്റെ ഓർമ്മയിലേക്ക് നമ്മൾ വീണ്ടും അടുത്തു വരികയാണ്. അത് വെറും ഓർമ്മകളായി അനുഷ്ഠിക്കുകയല്ല, മറിച്ച് ആ ഓർമ്മ ഒരു സാധ്യതയായി നമ്മളിൽ വീണ്ടും വീണ്ടും പുനർജീവിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി അവതരിച്ച് സമ്മാനിച്ച ദിവസങ്ങളുടെ നല്ല ഓർമ്മകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഓരോ വർഷവും നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആ ക്രിസ്മസ് ദിനങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ജനപ്പെരുന്നാളുടെ ദിനങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ദിനങ്ങളാണെങ്കിലും, നമ്മൾ മറ്റ് എല്ലാത്തിനേക്കാളിലും സന്തോഷകരമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങളായിട്ട് കാണുന്നു. എല്ലാ വർഷവും ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. വർത്തമാന ലോകത്തിൽ ആ കർത്താവിന്റെ തിരുജനനത്തിന്റെ സാധ്യതയെ ഉൾക്കണ്ണുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനിടയാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ അതൊക്കെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവിന്റെ ജനനത്തിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ ജനനം കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ദൈവത്തെ അറിയാത്ത നാടുകളിൽ പോലും അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചൈനയെ പോലെ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിപണന കച്ചവടം ഉണ്ടാകുന്നത് ക്രിസ്മസിന്റെ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ വിറ്റഴിക്കുമ്പോഴാണ്. അത് ഏതൊക്കെ മേഖലയിലാകട്ടെ, കാസറ്റ് ഇറക്കുന്നവർക്ക് പുതിയ പാട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. എല്ലാ മേഖലകളിലും ഒരു ഇന്നതെന്ന് ഒഴിവാക്കാൻ, എല്ലാ മേഖലയിലുള്ള ആളുകളെയും ഒരേപോലെ സന്തോഷിപ്പിക്കാൻ, അതിനേക്കാൾ ഉപരി നമ്മളെ പോലുള്ള വിശ്വാസികൾക്ക് ഈ ക്രിസ്തുവിന്റെ പെരുന്നാളുകള് അത് ആഘോഷകരമായ ആനന്ദകരമായ നിമിഷങ്ങളാകുന്നു. ഒരുമിച്ച് കൂടാനുള്ള അനുഭവങ്ങളാകുന്നു. ആരാധനയുടെയും പാട്ടുകളുടെയും നിമിഷങ്ങളാകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ക്രിസ്മസ് സ്പർശിക്കാത്ത അല്ലെങ്കിൽ കർത്താവിന്റെ ജനന പെരുന്നാള് സ്പർശിക്കാത്ത ഒരു മേഖലകളും ഇല്ല. എല്ലാ മേഖലകളിലും ഉള്ള ആളുകളെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പദം തന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും പ്രാധാന്യത്തിൽ ഉണ്ടായത് കർത്താവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഈ വിദ്വാന്മാര് കർത്താവിന് ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു സമയം ക്രിസ്മസാണ്. ഒരുപക്ഷെ ചില ആളുകളൊക്കെ ഈ ക്രിസ്മസിനെ കാണുന്നു തന്നെ ഇല്ലെങ്കിൽ ഏറ്റവും നമുക്കറിയാമല്ലോ ഈ കടകളിലൊക്കെ സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നു, ഇങ്ങനെ എല്ലാ മേഖലകളിലും. ഞാൻ അതുകൂടെ പറഞ്ഞത് അതിപ്പോ എന്റെ ഗുണമോ ദോഷമോ ഞാൻ പറഞ്ഞത്, ഗുണമായാലും ദോഷമായാലും എല്ലാ മേഖലകളിലും ഒരേപോലെ സ്പർശിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിന്റെ ആ ഒരു അനുസ്മരണം അല്ലെങ്കിൽ ആഘോഷം എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു സത്യം, ഈ ഗിഫ്റ്റുകൾ ഇന്ന് നമ്മൾ കാണുന്ന ഗിഫ്റ്റുകളൊക്കെ വന്നിട്ട് കൈമാറിപ്പോകുന്നതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നതാണ്, അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവന്റെ ആത്മാവിന് നിത്യത ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചില മേഖലകളിലൊക്കെ ആനന്ദവും സന്തോഷവും കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ സന്തോഷത്തിന്റെ ആനത്തിന്റെ ഒക്കെ പൂർണ്ണത എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതും ക്രിസ്തുവിന്റെ മരണം നമ്മുടെ ആത്മാവിന് ഒരു പുനർജീവൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു, നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളായി തീരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നമ്മൾ ഇതിനെ കാണുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നതും ഇതിന് ആനന്ദമുണ്ടാകുന്നതും നിത്യമായ ആനന്ദമുണ്ടാകുന്നതും. നമ്മുടെ ഈ പെരുന്നാളുകളും ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആ ഒരു നിത്യമായ ബോധങ്ങളിലേക്ക് നയിക്കുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്പർശിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ അങ്ങനെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടും എളിമയോടും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ഓർക്കാനുള്ള ഒന്നിന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്, നമുക്കറിയാം 21-ാം തീയതി പരിശുദ്ധ മർത്തോമാശ്ലീഹായുടെ രക്തസാക്ഷി മരണം പ്രാപിച്ച ദിവസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച അതിനെപ്പറ്റി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 18-ാം തീയതി അദ്ദേഹം കുന്തമേറ്റു. നമുക്ക് അഭിമാനിക്കാം നമ്മളൊക്കെ ജനിച്ച ജീവിച്ച ഭാരതമാകുന്ന മണ്ണിൽ ആ പുണ്യപിതാവിന്റെ പാദസ്പർശം ഏറ്റു ആ ഭൂമിയെ ധന്യമാക്കി തീർത്തു. ഇന്ന് ഞാനും നിങ്ങളും ഈ ജനന പെരുന്നാൾ ആഘോഷിച്ച് നിത്യതയുടെ ആത്മാവിനെ നമുക്ക് ഔദാര്യമായി ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ലഭിക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ യേശുബ്രാൻ അനുഭവിച്ച ത്യാഗത്തോടൊപ്പം തന്റെ കൂടെ ജീവിതം ആ ത്യാഗത്തിൽ കലർത്തുകയും ആ മർത്തോമാശ്ലീഹായുടെ കൂടെ ത്യാഗപൂർണമായ ജീവിതത്തിന് പ്രതിഫലമാകുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഭാരത മണ്ണ് ഏറ്റവും കൂടുതൽ ഉദാര മനസ്സോടുകൂടി ഓർക്കേണ്ട ഒരു ചിത്രമാണ് മർത്തോമാശ്ലീഹ. അതേത് സഭകളും ഒരുപക്ഷെ പല സഭകളും ആ മഹാപുണ്യവാന്റെ ഓർമ്മ തേച്ചു മായച്ചു കളയാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുമ്പോൾ അത് ദൈവ നിയോഗത്തിന്റെ വിരുദ്ധതയാണ് വിഘാതമാണെന്നുള്ളത് ഒരു തിരിച്ചറിവ് സമസ്ത മാനവജാതിയും തിരിച്ചറിയാം, അല്ലെ? എല്ലാ സഭകളും തിരിച്ചറിയേണ്ടതാണ്. കാരണം മനുഷ്യന്റെ ഉദ്ദേശം മർത്തോമാശ്ലീഹായുടെ നാമം തേച്ചു മായ്ക്കാനാണെങ്കിൽ ദൈവനിയോഗം അതല്ല. അതുകൊണ്ടാണല്ലോ ഓരോ ദൈവനിയോഗമാണ് ഓരോ ശിഷ്യന്മാരെയും ഓരോ ദേശത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ മർത്തോമാശ്ലീഹ മായ്ക്കപ്പെടുകയാണെങ്കിൽ അത് ഭാരത മണ്ണിന്റെ ഒരു ശാപമാണെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ മാറ്റിക്കളയുകയാണെങ്കിൽ അത് നമ്മുടെയും ഒരു അനുഗ്രഹത്തിന് തടസ്സമാകുന്ന ഒരു സാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് ആ മഹാപരിശുദ്ധനെ ഓർക്കുവാനും ആ പാദാര ബിന്ദുക്കൾ നമ്മുടെ ശിരസ്സുകളെ സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരണം. അതോടൊപ്പം തന്നെ 20-ാം തീയതി ഇഗ്നാത്യോസ് നൂറാനോയുടെ മാർഗ്നാത്യോസിന്റെ ഓർമ്മയാണ്. കർത്താവിന്റെ കർത്താവ് കരങ്ങളിലേറ്റി സ്നേഹിച്ച ഒരു വിശുദ്ധനായിട്ടാണ് മാർഗ്നാത്യോസിനെ നമ്മൾ കാണുന്നത്. ആ മഹാപരിശുദ്ധ പിതാവിനെയും നമ്മൾ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥയിൽ നമ്മുടെ ഒരുപാട് ദേവാലയങ്ങൾ മാർഗ്നാത്യോസിന്റെ നാമത്തിലുണ്ട്. ആ പരിശുദ്ധ പിതാവിനെയും നമ്മൾ ചേർത്ത് ഓർക്കുകയാണ്. ഈ പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമുക്ക് കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 26-ാം തീയതി ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളാണ്. അതുപോലെ തന്നെ 27-ാം തീയതി ശിശുവാദ പെരുന്നാളായിട്ട് നമ്മൾ ഓർക്കുന്നു. നമ്മുടെ കർത്താവ് ജനിക്കുന്ന സമയത്ത് പൂർണ്ണായ ഹേരാതാവ് പോലെ ഒരുപാട് പിഞ്ച് പൈതങ്ങൾ ബലിയർപ്പിക്കപ്പെട്ട ആ ഒരു വലിയ ഓർമ്മയെ ഇൻഫാൻ ചൈൽഡ് എന്ന് പറഞ്ഞ ഒരുപാട് പള്ളികൾ നമുക്കുണ്ട്. ആ ശിശു സഹോദരന്മാരുടെ ഓർമ്മയെ നമുക്ക് കാവലും കോട്ടയം ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴ് തിരുവചന ധ്യാനത്തിന് ഈ ദിനത്തോട് അനുഗ്രഹിക്കപ്പെട്ട ദിനത്തോടനുബന്ധിച്ച് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനാണ്. കഴിഞ്ഞ ദിവസം അച്ഛനോട് ഇന്നത്തെ ദിവസത്തിൽ ധ്യാനം നിർവഹിക്കണം എന്ന് ഞാൻ ആഗ്രഹം അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ സന്തോഷത്തോട് പ്രിയപ്പെട്ട അച്ഛന് അത് സമ്മതിക്കുകയും ഇന്ന് പ്രിയപ്പെട്ട അച്ഛന് ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇപ്പോഴെ പ്രിയപ്പെട്ട ഐസക് പി പ്രകാശ് അച്ഛൻ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കുന്നതാണ്. അച്ഛന്റെ ഫോൺ ഫോണാണോ അച്ഛാ? പാടിക്കോളൂ.
സുവിശേഷ ഗീതങ്ങളിലെ 411 എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ആത്മത്തിന്റെ ആനന്ദമേ എന്നാരംഭിക്കുന്ന ഗീതം. എന്റെ പ്രാണസഖി യേശുവേ, എന്റെ ആത്മത്തിന്റെ ആനന്ദമേ, എന്നെ നിന്മാർഗ്ഗത്തിൽ ചേർപ്പാനാ വന്നേതായി ഇപ്പോ നിൻ പാദത്തിൽ, എന്നെ നിന്മാവിന്തൽ ചേർപ്പാനാ വന്നേതായി ഇപ്പോ നിൻ പാദത്തിൽ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹേതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹേതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനേ ബുദ്ധിയെ തെളിക്കാൻ അടിയാനും തിരിച്ചറിവാൻ അപ്പനേ ബുദ്ധിയെ തെളിക്കാൻ അരുൾഗ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹേതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹേതത്തെ നീ കാട്ടുക. പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ കാൽവരി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. കാൽവരി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടെ ശുവേന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടെ ശുവേന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക.
തിരുവചന ധ്യാനത്തിനായി പ്രിയ തമ്പാൻ വർഗീസിനെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
Thank you,
okay.
Good morning, everyone. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും ഈ പ്രാർത്ഥന സംഗമത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ വിശ്വാസികൾക്കും കൃത്വനാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. നമ്മൾ ക്രിസ്മസിന്റെ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. This is a season we celebrate hope, peace, love and joy. ഈ ദിനങ്ങളിലും അതിനുശേഷവും ഈ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നാൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഉപരിയായി വിശുദ്ധിയോടും ദൈവികമായ സ്നേഹത്തോടും കൂടി ഈ വർഷവും ഇമ്മാനുവേലിനെ നമുക്ക് വരവേൽക്കാം. ഇമ്മാനുവേൽ എന്ന പ്രജ്ഞ യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന അതുല്യമായ ഒരു നാമമാണ്. യേശുക്രിസ്തുവിന് ലഭിച്ചിട്ടുള്ള അനേക നാമങ്ങളിൽ ഒന്ന് മാത്രമാണത്. ഏതാണ്ട് 50 നാമങ്ങൾ വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സേവ്യർ 1 തിമോത്തിയോസ് 4:10, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞ് എന്റെ വിഷയത്തിലേക്ക് കടക്കാം. റിഡീമർ ഇയോബിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ബ്രെഡ് ഓഫ് ലൈഫ് വിശുദ്ധ യോഹന്നാൻ. ദ ലോർഡ് വിശുദ്ധ യോഹന്നാൻ. ക്രിയേറ്റർ ഐസായ. സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് മത്തായി. ഓൺലി ബിഗോട്ടൻ സൺ വിശുദ്ധ യോഹന്നാൻ. ബിലവഡ് സൺ വിശുദ്ധ ലൂക്കോസ്. ഓൺലി വൺ ഓഫ് ഇസ്രായേൽ ഐസായ. വണ്ടർഫുൾ കൗൺസിലർ, ദ മൈറ്റി ഗോഡ്, ദ എവർലാസ്റ്റിംഗ് ഫാദർ, ദ പ്രിൻസ് ഓഫ് പീസ് ഐസായ. കിങ് ഓഫ് കിങ്സ് First Timothy, Head of the Church, Ephesians, the Almighty, Nidhimanaya Yob, Alpha and Omega, Revelation, Master, St. Matthew, King of the Jews, St. John, High Priest, Hebrew, Prophet, St. Matthew, Teacher, St. John, Emmanuel, Isaiah, Advocate, First John, Mediator, Hebrews, Judge, Acts of the Apostles, Chief Cornerstone, Ephesians, Author and Finisher of our faith, Hebrews, Lamb of God, St. John, Good Shepherd, St. John, the Shepherd and Bishop of Souls, First Peter, the Word, St. John, Fountain of Living Waters, Jeremiah, Rock, Deuteronomy, Messiah, St. John, True Wine, St. John, Branch, Jeremiah, Bridegroom, St. John, Day Spring, St. Luke, Shiloh, Genesis, The Lion of the Tribe of Judah, Revelation, The Bright and the Morning Star, Revelation, The Image of the Invisible God, Colossians, I Am, St. John, Son of Man, St. Matthew, Carpenter, St. Mark, The Way, the Truth, and the Life, St. John, King of Israel, St. Matthew, Christ, St. Matthew. ഇങ്ങനെ 50 പരം പേരുകൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള നേരിട്ടോ അല്ലാതെയുള്ള സൂചനകളായിട്ടും പേരുകളായിട്ടും വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ അതുല്യമായ ഒരു നാമമാണ് എമ്മാനുവേൽ എന്ന പദം. ദൈവം നമ്മോട് കൂടെ എന്നാണല്ലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എന്നാണല്ലോ അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നാം ഒരു പരാജയമാണ് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ വി ആർ ബീയിങ് ഹീൽഡ്, ട്രാൻസ്ഫോംഡ്, റെക്കൺസൈൽഡ് ആൻഡ് മെയ്ഡ് ഹോൾ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് നാം ഇതെല്ലാം ആയിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവകൃപ നമ്മുടെ കൂടെ ധാരാളമായിട്ട് അതിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്താണ് ഇമ്മാനുവൽ എന്ന് ഒരു വാക്കിൽ ഒന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ നമുക്കുണ്ടാകുന്ന ദൈവാനുഭവത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇമ്മാനുവൽ എന്ന ഒരേ ഒരു വാക്കിലൂടെ, ഈ ഒറ്റ ഹീബ്രു പദത്തിന്റെ അർത്ഥവ്യാപ്തിയിലൂടെ വിശാലമായ ഒരു ദൈവിക അനുഭവം ദൈവം മനുഷ്യനുമായി പങ്കുവയ്ക്കുകയാണ്. ഗോഡ് വിത്ത് അസ് എന്നോ ഗോഡ് ഈസ് വിത്ത് അസ് എന്നോ നമുക്കതിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു, അതിലേക്ക് കടക്കുന്നില്ല. എമ്മാനുവൽ എന്ന പദം മൂന്ന് പ്രാവശ്യമാണ് വിശുദ്ധ പരിസ്ഥിതി കാണുന്നത്. ശരിക്കും നാല് പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്ന് പ്രാവശ്യം യെശയ്യ പ്രവചനത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു പ്രാവശ്യവുമാണ് അത് കാണുവാനായിട്ട് കഴിയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് യെശയ്യ പ്രവചനത്തിന്റെ ഒരു ഉദ്ധരണിയായിട്ടാണ് നാം വായിക്കുന്നത്. ദെയർഫോർ The Lord Himself will give you a sign. Behold, the virgin shall conceive and bear a son and shall call his name Emmanuel. ഇതാണ് പ്രവചനം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഹീബ്രു ഭാഷയിൽ ഇത് ഇമ്മാനുവൽ എന്നും ഗ്രീക്കിൽ അത് എമ്മാനുവൽ എന്നും ഉച്ചരിക്കാറുണ്ട്. പക്ഷെ ഇതിന് രണ്ടിന്റെയും അർത്ഥം ഒന്നു തന്നെയാണ്. അത് രണ്ടു രീതിയിൽ നമ്മൾ ഉച്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇമ്മാനുവൽ എന്നത് ദൈവത്തിന്റെ വിലയേറിയ ഒരു വാഗ്ദത്തമാണ്. ജോസഫും മറിയാമും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടു. എന്നാൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. ഇത് ജോസഫിനെ അല്പമല്ലാത്ത പരിഭ്രാന്തിയിലും ആശയക്കുഴപ്പത്തിലുമാക്കുന്നുണ്ട്. കാരണം ആ വിധത്തിലുള്ള ഒരു ബന്ധം തനിക്ക് മറിയാമിനോട് ഉണ്ടായിട്ടില്ല എന്ന് ജോസഫിന് നന്നായിട്ടറിയാം. എന്നാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ജോസഫിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ദൈവത്തിന്റെ മാലാഖ ചെയ്യുന്നത്. ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ് ജോസഫ് തന്റെ ഭാര്യയായി തീരേണ്ട മറിയ ഗർഭിണിയാണ് എന്ന വിവരം അറിയുന്നത് തന്നെ. കാരണം കന്യാമറിയാമിന് ലഭിക്കുന്ന അറിയിപ്പിന് ശേഷം ഉടൻ തന്നെ മറിയാം യഹൂദ മലനാട്ടിൽ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനും ശുശ്രൂഷിപ്പാനുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്നതായിട്ട് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ മടങ്ങി വരുന്നത് ഏതാണ്ട് 3 മാസത്തിന് ശേഷമാണ്. ആ മടങ്ങി വരവിന് ശേഷമാണ് ജോസഫ് ഈ വിവരങ്ങളൊക്കെയും അറിയുന്നത്. അവിടെയാണ് ജോസഫ് വളരെയേറെ വിഷണ്ണനായി വളരെ പ്രതിസന്ധിയുടെ നടുവിൽ ആയിത്തീരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് മാലാഖ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അറിയിക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ജോസഫ് സൺ ഓഫ് ഡേവിഡ്, Do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sin. അവിടെ മാലാഖ ജോസഫിനെ ഉറപ്പിക്കുകയാണ്. അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും അവനെ ധൈര്യപ്പെടുത്തുകയും അവന് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവിക അനുഭവത്തെ തിരികെ കൊണ്ടുവന്ന് അവനെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് മാലാഖ ചെയ്യുന്നത്. എന്താണ് ഈ ദ കോൺസെപ്റ്റ് ഓഫ് ഇമ്മാനുവൽ എന്ന് പറയുന്നത്? ഇമ്മാനുവൽ എന്ന് പറയുന്നത് ഒരു ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വലിയ ആശയമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യരോടൊപ്പം എന്ന ആശയം, അതൊരു പുതിയ ആശയമല്ല. ഇത് ദിസ് ഇസ് എ കോൺസെപ്റ്റ്. ഒരു പേരെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇമ്മാനുവൽ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. അത് ഏതൻ തോട്ടത്തിൽ കാണുന്ന അതേ അനുഭവം തന്നെയാണ്. വെയിലാറുമ്പോൾ തോട്ടത്തിൽ ആദമിനോടും ഹവയോടുമൊപ്പം ദൈവം ചെലവിട്ടിരുന്ന ആസ്വാദ്യമായ നിമിഷങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ ആശയം കൂടുതൽ തെളിമയോടെ വ്യക്തമാകുന്നതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള ആ വർണ്ണന, ദൈവം ആദമിനോടും ഹവയോടും ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന അനുഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അത് നമ്മൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, അതിന് അതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണെന്ന്. പല രീതിയിലും വിധത്തിലും ദൈവം തന്റെ സാന്നിധ്യം മനുഷ്യരുടെയിൽ നിലനിർത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിവരിക്കുന്ന അനേക സംഭവങ്ങൾ വേറെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. രാത്രി അഗ്നി തൂണായും പകൽ മേഘത്തൂണായും ഇസ്രായേൽ ജനതയോടൊപ്പം യാത്ര ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം തന്റെ ജനത്തെ വിട്ടുകളയാതെ വിട്ടുപിരിയാതെ ഓരോ നിമിഷവും തന്റെ സാന്നിധ്യം പുതുക്കി പുതുക്കി അവരോടൊപ്പം ആയിത്തീരുന്ന ഒരു ദൈവിക അനുഭവമാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത്. യേശു കർത്താവ് തന്റെ ശിഷ്യ സമൂഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. For where two or three gathered together as my followers, I am there among them. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 20 വാക്യം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നുവോ അവിടെ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം, അതാണ് ഇമ്മാനുവൽ. കാറ്റിലും തിരമാലയിലും പെട്ട് ആടി ഉലഞ്ഞ് തകർന്നു പോകാമായിരുന്ന വഞ്ചിക്കരിയിലേക്ക് ഓടി അടുത്തു വരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം, നഷ്ടപ്പെട്ടു പോകുന്ന ക്രിസ്തു സാന്നിധ്യം അവിടെ തിരിച്ചെടുക്കുന്നതായിട്ട് തന്റെ ശിഷ്യന്മാർക്ക് വീണ്ടും അത് ലഭിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ സ്വർഗാരോഹണ സമയത്ത് ക്രിസ്തു തന്റെ ശിഷ്യ സമൂഹത്തിന് നൽകുന്ന വിലയേറിയ ഒരു വാഗ്ദത്തമുണ്ട്. അതും ഇത് തന്നെയാണ്. എന്താണ്? And surely I am with you always to the very end of the age. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 20 വാക്യം. ലോകാന്ത്യത്തോളം അല്ലെങ്കിൽ കാലാന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള അതുല്യമായ വാഗ്ദാനം. ഈ ആശയം തന്നെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. And I heard a loud voice from the throne saying, Now the dwelling of God is with men, and he will live with them. They will be his people, and God himself will be with them and be their God. അവിടെ ആ ആശയം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിക്കുന്ന ആ ഒരു വെളിപ്പാടാണ് നമ്മളിവിടെ വായിച്ചത്. വെളിപ്പാടിന്റെ പുസ്തകം 21 അധ്യായത്തിന്റെ 3 വാക്യമാണ്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഒന്നുകൂടി ഞാൻ വായിക്കാം. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതാ ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ഇതിനേക്കാൾ മനോഹരമായ ഒരു ദൈവികമായ അനുഭവത്തിന്റെ വർണ്ണന നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. ദൈവം തന്റെ തന്റെ ദൈവമായും ദൈവത്തിന്റെ ജനമായി ഇരിക്കുന്ന അഭേദ്യമായ ഒരു ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യേശു തമ്പുരാൻ തന്റെ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത മറ്റൊരു വാഗ്ദത്വവും ഇവിടെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ യോഹന്നാർ സുവിശേഷം 14 അധ്യായം 16 വാക്യം. And I will ask the Father, and he will give you another counselor to be with you forever. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവൻ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് കാര്യസ്ഥനെ നിങ്ങളോടൊപ്പം അയക്കുകയും ചെയ്യും എന്ന് കൊടുക്കുന്ന വലിയ വാഗ്ദത്തം. ഇമ്മാനുവൽ എന്ന നാമം യേശുവിന് നൽകിയതായോ അവനെ ആ പേരിൽ ആരെങ്കിലും വിളിച്ചതായോ അവൻ ആ പേരിൽ അറിയപ്പെട്ടതായോ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ദിസ് ഈസ് എ കോൺസെപ്റ്റ് റാദർ ദാൻ എ നെയിം. അതുകൊണ്ട് എന്താണ് ഇമ്മാനുവൽ? അതൊരാശയമാണ്, അത് യേശുവിന്റെ ഒരു നേച്ചറാണ്. അവൻ ആയിത്തീർന്ന അവസ്ഥയ്ക്കാണ് ഇമ്മാനുവൽ എന്ന് പറയുന്നത്. വിദൂരസ്ഥനും അപ്രാപ്യനുമായിരുന്ന ദൈവം മനുഷ്യർക്ക് തങ്ങളോടൊപ്പം സഹവസിക്കുന്ന, തങ്ങളിൽ ഒരാളായി തന്നെ അനുഭവയോഗ്യമായി തീരുന്ന ആ മഹത്തായ അനുഭവത്തെയാണ് ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് മനുഷ്യപുത്രന്മാരെ ദൈവമക്കളായി തീർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വിശുദ്ധനായ മർത്താനാസ്യസ് പറയുന്നുണ്ടല്ലോ. ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം ദ സൺ ഓഫ് മാൻ സോ ദാറ്റ് ദ സൺസ് ഓഫ് മെൻ മൈറ്റ് ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. ദൈവമക്കൾക്ക്, മനുഷ്യമക്കൾക്ക് ദൈവമക്കളായി തിരുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ സാധ്യതയുടെ പതായകം തുറന്നിടുകയാണ് ക്രിസ്തു തന്റെ മനുഷ്യാവതാരത്തിലൂടെ സാധ്യമാക്കി തീർക്കുന്നത്. നമ്മൾ പാടുന്നുണ്ട്, തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു, നമ്മെ തൻ പിതൃസുതരാക്കി പാവന റൂഹായോട് ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ. അപ്പോൾ തന്നോടൊപ്പം നമ്മെ ആക്കി തീർക്കുക, തന്നെ പോലെ നമ്മെ ആക്കി തീർക്കുക, തന്റെ സാന്നിധ്യത്തിൽ നമ്മെ നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. ദൈവം മനുഷ്യനായതിലൂടെ മനുഷ്യവർഗത്തിന് ഒരു വലിയ സാധ്യതയുടെ വാതിൽ തുറക്കുകയായിരുന്നു. ആ സാധ്യത മറ്റൊന്നുമല്ല, നാം ദൈവത്തിനും മറ്റൊന്നുമല്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ആശയം നമുക്ക് വ്യക്തമാകുവാനായിട്ട് ഇടയാകും. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിഞ്ഞതിനാൽ മനുഷ്യർക്ക് ദൈവികരാകാനുള്ള സാധ്യത, അതാണ് നാം ഈ വാക്യങ്ങളിലൂടെ ഈ ഗാനശകലത്തിലൂടെയൊക്കെയും മനസ്സിലാക്കുന്നത്. ദൈവം നമ്മോടുകൂടെ എന്ന വിഷയം വേദപുസ്തക താളുകളിലൂടെ പരിശോധിച്ചാൽ ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ ഹാഗാറിന്റെ അടുക്കൽ മരുഭൂമിയിൽ കണ്ടെത്തുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച്, 22 അധ്യായത്തിൽ അബ്രഹാമിന് മോറിയാമലമുകളിൽ വെളിവായ ദൈവ സാന്നിധ്യം, 28 അധ്യായത്തിൽ യാക്കോബ് ബെഥേലിൽ വെച്ച് അനുഭവിച്ചതായ ദൈവ സാന്നിധ്യം, 37 അധ്യായം മുതൽ ജോസഫിന് പ്രതികൂലതകളുടെ നടുവിൽ കാണാൻ കഴിഞ്ഞ, അതായത് മിസ്രയീമിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞ ദൈവസാന്നിധ്യം, പുറപ്പാട് പുസ്തകം 3 അധ്യായത്തിൽ മോശയ്ക്ക് മുൾപ്പടർത്തിൽ തെളിഞ്ഞു വന്ന ദൈവസാന്നിധ്യം, 139 സങ്കീർത്തനത്തിൽ ദാവീദ് വിവരിക്കുന്ന ദൈവസാന്നിധ്യ ബോധം, ഹാനനിയ മുതലായ പൈതങ്ങൾ തീച്ചുളയിലും ദാനിയൽ സിംഹങ്ങളുടെ കുഴിയിലും കണ്ടെത്തിയ ദൈവസാന്നിധ്യം അവർണ്ണനീയമാണ്. അങ്ങനെ ഇമ്മാനുവൽ എന്ന ആ ഒരു വാക്കുകൊണ്ട്, ആ ഒരാശയം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള അനന്തമായ ഒരു സാധ്യതയെ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. ദൈവത്തോടൊപ്പമായി തീരുവാനും ദൈവത്തോടൊപ്പം തന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അനുദിനം ജീവിക്കുവാനുമുള്ള ആ വിലയേറിയ വാഗ്ദത്തമാണ് ഈ ഒറ്റ വാക്കിലൂടെ ഇമ്മാനുവൽ എന്നുള്ള ആ കോൺസെപ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ബൈബിളിന്റെ ഏടുകളിൽ ഉടനീളവും പിൽക്കാലത്ത് പരിശുദ്ധ സഭയിലും ഇന്ന് നാം ഓരോരുത്തരോടും കൂടി അനുദിനം നിലനിൽക്കുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിപ്പാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. 25 ദിവസത്തെ നോമ്പുകൾ, നോമ്പിന്റെ ദിനങ്ങൾ നാം പ്രാർത്ഥനാപൂർവം നോമ്പിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ, മനനങ്ങളിലൂടെ, ധ്യാനങ്ങളിലൂടെ ദൈവസാന്നിധ്യ ബോധം നിലനിർത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ വിത്തിൻ അവർ ലിമിറ്റേഷൻസ് ആൻഡ് കപ്പാസിറ്റി നമ്മൾ വിശുദ്ധ നോമ്പ് നോക്കുകയായിരുന്നു. ബലഹീനതയൊക്കെ ഉണ്ട്, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നോമ്പിന്റെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും നാം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഒരു വലിയ ആഗ്രഹത്തോടെ പ്രയാണം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ തിരുപ്പിറവിയുടെ സാക്ഷികളായി മാറുക എന്നുള്ള വലിയ ഒരാഗ്രഹം ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഉൽക്കടമായിട്ട് ഉത്കൃഷ്ടമായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് ഒരുപക്ഷെ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിലൂടെ, പെരുന്നാൾ ആഘോഷത്തിലൂടെ, തീജ്വാലയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, ഗീതങ്ങൾ ആലപിക്കുന്നതിലൂടെ, കരോൾ ഗാനങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും ഓരോരുത്തരും ഈ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പരമകാഷ്ഠയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം അതിന്റെ ആ ലെവൽ എത്രമാത്രമുണ്ട് എന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എങ്ങനെ അതിനെ നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടേതായിട്ടുള്ള കുറവുകൾ കൊണ്ട് നമ്മുടേതായിട്ടുള്ള ബലഹീനതകൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഉള്ള ആ സാധ്യത നമുക്ക് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും
ഹലോ, അച്ഛനെന്തെങ്കിലും പറഞ്ഞോ അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെന്തെങ്കിലും കൺക്ലൂഡ് ചെയ്തു ഞാൻ അച്ഛനെ കിട്ടുമോ നോക്കട്ടെ.
അച്ഛൻ കേറുന്നെങ്കിൽ അച്ഛൻ അത് പറഞ്ഞു നിർത്തിയിട്ട് പോലെ
നോക്കട്ടെ. ഞാൻ മെസ്സേജ് ചെയ്ത് നോക്കട്ടെ.
സോറി, ഇടയ്ക്ക് കട്ടായി പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ബോധം, ആ ബോധ്യം, അത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ നമ്മുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണെങ്കിൽ അത് നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ ഈ കാലഘട്ടം സന്തോഷത്തിന്റെയും ആഘോഷങ്ങളുടെയും മറ്റ് പുറമെയുള്ള പല അനുഭവങ്ങളുടെയും ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മൾ അതിൽ മാത്രം ഉടക്കി നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, അതിന്റെ ആന്തരികമായ അർത്ഥം നഷ്ടപ്പെട്ടു പോകാതെ, അതിന്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിങ്കലേക്ക് അടുത്തു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതാണ്. ഇന്ന് ലോകരക്ഷകന്റെ തിരുപ്പിറവി എന്ന ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് അനുഭവമായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. പുറമെയുള്ള ആഘോഷങ്ങളിലും അലങ്കാരങ്ങളിലും അതിഥി സൽക്കാരങ്ങളിലും ആർഭാടങ്ങളിലും നമ്മുടെ പെരുന്നാളുകൾ മുടക്കിപ്പോകാതെ അനുഗ്രഹപൂർണമായ ഒരു ജീവിതാനുഭവമായി അത് മാറട്ടെ. എപ്പോഴെങ്കിലും ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കുറ്റമായിട്ട് നാം ആരോപിക്കാതെ, പകരം നമ്മുടെ ബലഹീനതയിലാണ് അപ്രകാരം സംഭവിച്ചതെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഈ പെരുന്നാൾ അർത്ഥവത്തായി, അനുഗ്രഹപൂർണമായി, ജീവിതത്തിന്റെ ഒരു മഞ്ഞുപോകാത്ത, ഒരു മങ്ങിപ്പോകാത്ത, ഒരു തിളക്കമാർന്ന അനുഭവമായി, നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഒരു അനുഭവമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ കേട്ട ഏവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിനവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് രാജേഷ് അച്ഛനോട് ഉള്ള എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. സന്തോഷപൂർണമായ അനുഗ്രഹപൂർണമായ ക്രിസ്മസും പുതുവത്സരത്തിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.
ബഹുമാനപ്പെട്ട അമ്പാൻ വർഗീസ് അച്ഛൻ, ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും പ്രത്യേകിച്ച് രക്ഷകനായ ദൈവം ഭൂമിയിൽ പിറന്നു എന്നതിന്റെ സന്തോഷം വളരെ താല്പര്യപൂർവ്വം ലോകം നെഞ്ചിലേറ്റി ആഘോഷമായി ആചരണമായി മാറ്റുമ്പോൾ ഇമ്മാനുവേൽ എന്നൊരു പദം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ വളരെ കൃത്യമായി ചികഞ്ഞെടുത്ത് അത് അവതരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആ ഇമ്മാനുവേൽ എന്ന പദം ആ പദത്തിനേക്കാൾ ഉപരി അത് ദൈവം ഭൂമിയിലേക്ക് വസിച്ചപ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവത്തെ വിളിച്ചോതുന്ന ഒരു ശ്രേഷ്ഠമായ വാക്കാണെന്നും പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ആഴത്തിൽ പഠിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുതമ്പുരാന്റെ ജനനം. ഈ മനുഷ്യാവതാരം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ ഒറ്റ ഗ്രന്ഥമേ കാണുകയുള്ളൂ, ഒറ്റ ഭാഗമേ ഉണ്ടാകുകയുള്ളൂ, അത് പഴയ നിയമം മാത്രമായ പുതിയ നിയമം ഉണ്ടാകുവാനുള്ള കാരണം കൂടിയാണ് ഇമ്മാനുവേലായി ദൈവം ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തതിനെ ചൊല്ലി, അല്ലെങ്കിൽ അതിനെ തുടർന്ന് എപ്രകാരം ഇമ്മാനുവേലി ലോകത്തിൽ വന്നു, തന്റെ ദൗത്യം എന്തായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യുവാനിരിക്കുന്നു, ഈ കാര്യങ്ങളെ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നതാണല്ലോ പുതിയ നിയമ പുസ്തകം. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തിയോളജിയൻ പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ച് തന്നിരിക്കുന്ന ചിന്ത ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ലൈക്ക് എ പെൻസിൽ സ്കെച്ച്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അവ്യക്തമായൊരു രൂപരേഖ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് ഇമ്മാനുവേലിനെ കുറിച്ച് നൽകുമ്പോൾ അത് തെളിഞ്ഞ് 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 ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് പിറക്കുന്ന സന്ദർഭം ഒരുക്കുന്നതാണ്. അദൃശ്യനായ ദൈവം ദൃശ്യമായ ഭാവത്തിലേക്ക് മാറ്റപ്പെടുന്നത് അച്ഛൻ വളരെ ഭംഗിയായി ഇത് വിശദീകരിച്ചു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയത്തെ ക്രോഡീകരിച്ചാൽ ഹി ഈസ് ദ അപ്രോച്ചബിൾ ഗോഡ്, സമീപസ്ഥനായ ഒരു ദൈവത്തെ ഇമ്മാനുവേലിലൂടെ നമുക്ക് കാണാം. എ ഗോഡ് ഹു അണ്ടർസ്റ്റാൻഡ്സ്, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവം. എ ഗോഡ് ഹു ഹെൽപ്സ്, എപ്പോഴും നമ്മളോടൊപ്പം നിന്ന് ഒരു നിഴൽ പോലെ നമ്മളുടെ സഹായിയായിരിക്കുന്ന ദൈവം. എ ഗോഡ് ഹു ലിവ് വിത്ത് അസ്, ആ വാക്കിന്റെ അർത്ഥം തന്നെ അച്ഛൻ പൂർത്തീകരിച്ചു, നമ്മളോടൊപ്പം വസിക്കുന്ന ദൈവം. എ മെന്റർ ഹു ഗൈഡ്സ് അസ്, നമ്മളെ എപ്പോഴും നയിക്കുന്ന, ഒരു ഊർജമായി നമ്മളോടൊപ്പം ചലിക്കുന്ന ഒരു ശക്തി. ഇത്തരത്തിൽ ഇമ്മാനുവേൽ എന്ന പദം വളരെ വ്യക്തമായി പഠിക്കുവാനും ആ ദൈവ സാന്നിധ്യം എത്രമാത്രം ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകണമെന്നും അത് വർദ്ധിപ്പിക്കുവാൻ ഓരോ വർഷവും ലഭിക്കുന്ന മുഖാന്തരങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ ആരാധനാപരമായ ലിറ്റർജിക്കൽ ആസ്പെക്ട്, സെലിബ്രേറ്റീവ് ആസ്പെക്ട്, അതോടൊപ്പം തന്നെ കരോൾ സംഘങ്ങളായി ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ചിലരൊക്കെ കരോൾ സംഘം ഭവനത്തിൽ കയറുന്നത് അനുഗ്രഹമായിട്ട് കാണുന്നവരുണ്ട്. ചിലര് അതിനെ പണം പിരിക്കുന്നതിന്റെ ഒരു മുഖഛായയോടുകൂടി അത് കയറി വരുമ്പോഴേ ലൈറ്റ് അണച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഉറങ്ങി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരെയും നമുക്ക് സമൂഹത്തിൽ കാണാം. ക്രിസ്തു പിറന്നുവെന്ന് ഇടവകയായി സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. ആ സാക്ഷ്യത്തോടുകൂടി വരുമ്പോൾ അതിന്റെ അനുഗ്രഹം, അത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് സമൂഹത്തിൽ പരിചയപ്പെടാം. എന്നാൽ ചിലർ അതിന്റെ ഒരു മറ്റൊരർത്ഥത്തിൽ അതിനെ കാണുന്നു എന്നുള്ളതും ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു എന്ന് മാത്രം ഈ ഇമ്മാനുവേൽ എന്ന പദം കൂടുതൽ ഹൃദ്യമാക്കി തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. ഇപ്പോഴും പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് നമുക്കറിയാം, എഡ്മണ്ടനിലുള്ള നമ്മുടെ കുഞ്ഞുമോനച്ചായൻ ഇങ്ങനെ അതേ അവസ്ഥയിൽ തന്നെയാണ് തുടർന്നു പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വളരെ കാര്യമായിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ ഭദ്രാശ്രമത്തിന് മുഴുവൻ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്വകാര്യ പ്രയറിലൊക്കെ കുഞ്ഞുമണിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ അലീന, അനിത, ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി ജോയ്, സൂസമ്മ, സൂസൻ തോമസ്, ജോയ്, സേറ, മോളി, സജി, റോഹാൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, നിർമ്മല, രാജൻ മാത്യു, മേരി, ആലിസ് ജോസഫ്, ജിമ്മി, കൊച്ചുമോൾ, ജിജി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ പേരുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ധന്യവാർന്ന ഈ ദിനം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആയുസ്സിൽ ഒരിക്കൽ കൂട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഇറങ്ങി അവതരിച്ച അങ്ങയുടെ പ്രപഞ്ചത്തെ ശുദ്ധീകരിച്ച ആ മഹാകർമ്മത്തിന്റെ തുടക്കം കുറിച്ച ആ ധന്യമായ നിമിഷത്തെ അനുസ്മരണങ്ങളിലും ആഘോഷങ്ങളിലും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പങ്കുചേരേണ്ടെന്ന് ഹൃദയോർത്ത് സ്തുതിക്കുന്നു. എത്ര അത്ഭുതകരമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ താങ്ങുന്നു. ലോകം സമ്മാനിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഞങ്ങൾക്ക് ചുറ്റും സഹിക്കാവുന്നതിലപ്പുറം ക്രൂരഭാവത്തോടുകൂടി അതിന്റെ ബലിഷ്ഠമായ കാര്യങ്ങളിൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അബ്ബാ പിതാവേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ ഉയർത്തി ഉന്നതങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ലോകം ആരും തരാത്ത സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും സ്പർശനം ഞങ്ങളെ പുറകം കൊള്ളിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എപ്പോഴും ആ ഒരു അനുഗ്രഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ കരവലയങ്ങളിലായിരിക്കാൻ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടപ്പോണം, ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആനന്ദവും സന്തോഷവും എല്ലാം ദൈവമേ ചുരിഞ്ഞൊരു ദാനമാകുന്നു. ആ ഒരു ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുപാട് രോഗികളുടെ പേരുകൾ ഓർത്തു. ദൈവമേ, ഞങ്ങളുടെ ഓർമ്മയില് പേര് പറയാത്തവരും അതുപോലെ തന്നെ വിട്ടുപോയവരുമായിട്ടുള്ള ആളുകളെയൊക്കെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദുഃഖത്തിലും പ്രയാസത്തിലും നെടുവീർപ്പിലും കഴിയുന്ന നിന്റെ ദാസരെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ അവയിൽ നിന്നുള്ള പ്രത്യാശയും സൗഖ്യവും സ്പർശനവും അനുഭവിക്കാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വീണു പോകാതെ താങ്ങി നടത്തുന്ന ഒരപ്പന്റെ കരം, ബലമുള്ള കരം കൂടെയുണ്ടെന്നുള്ള ബോധ്യം പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട പോണം എന്റെ ദാസരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരുണയുടെ മുമ്പ് അവ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ദൈവമേ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും അഭിയന്നി പിതാക്കന്മാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർക്കുന്നു. സഭയിൽ ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയിൽ മാത്രം നിയന്ത്രിതമായ ഒരു തിരഞ്ഞെടുപ്പായി ഇതിനെ അവിടുന്ന് രൂപകൽപ്പന ചെയ്യണമേ. അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് ത്യാഗം ചെയ്യുന്ന നല്ല മനസ്സുള്ളവരെ മാത്രം അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരൊക്കെ സ്ക്രീനിംഗ് കമ്മിറ്റിക്കും മറ്റും കാര്യങ്ങൾ ചെയ്താലും അതിനപ്പുറമുള്ള തിരഞ്ഞെടുപ്പ് അങ്ങയിൽ നിന്നാവണമെന്ന് അപേക്ഷിക്കുന്നു.
സഭയുടെ എല്ലാ ആത്മീയ സഹോദര മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും വലയുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ എവിടെ നിന്ന് വാഴ്ത്തണമേ, ഈ പ്രാർത്ഥന അങ്ങ് നയിക്കണമേ. ഇതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ശക്തിയും എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ നന്മയിലേക്ക് വളരാനുള്ള മുഖാന്തരങ്ങളായി ഇവിടെ നാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവക ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായി അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും നേർത്തം ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവമേ അക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവ ഞങ്ങളെ അവിടെ ശുദ്ധീകരിക്കണമേ. ഈ ജനനപ്പെരുന്നാൾ ഏറ്റവും ഒരുക്കത്തോടും ഭംഗിയോടും വിശുദ്ധിയോടും ആഘോഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. പുതിയ സംവത്സരത്തിലേക്ക് ഞങ്ങളെ ചൂടുവെക്കുമ്പോൾ വരും വർഷങ്ങളൊക്കെ ഞങ്ങളിൽ നന്മയുടെ നല്ല വിത്തുകളെ പകരുവാൻ തക്കവണ്ണം ലോകത്തിന് സമ്മാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. വീട്ടുവരിക്കൽ കൂടി രോഗത്തിൽ പ്രയാസങ്ങളിലും കഷ്ടതകളിലും കടന്നു പോകുന്ന ആളുകളൊക്കെ തിരുവിതാം സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഓന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ദേവാൽ നാം പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടു കൂടിയും ഈ പ്രാർത്ഥന സംബന്ധിച്ചുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടുകൂടിയും പരിശുദ്ധ സഭയോടുകൂടിയും ദുഃഖതലമുറയാസത്തം കഴിയുന്നവരോടുകൂടിയും നമ്മൾ വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ നേർത്തു നൽകുന്ന എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പാനച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാമനച്ഛൻ, വി സി വെറിസച്ഛൻ, ഐഫച്ഛൻ, ജോയി അച്ഛൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിലെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചോദ്യം ഉൾപ്പെട്ടിട്ട് മനോജ്, അല്പമേ അധികമായ സഹകരിക്കുന്ന എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.